യോഹന്നാൻ അദ്ധ്യായം 6. പിന്നീട് യേശു ഗലീലക്കടലിൻ്റെ തിബരിയാസ് കടലിൻ്റെ അക്കരയ്ക്ക് പോയി. അനേകം പേർ യേശുവിനെ പിന്തുടർന്നു. രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് അവൻ കാണിച്ച അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് അവർ അവനെ പിന്തുടർന്നത്. യേശു മലയോരത്തേക്ക് പോയി. അവൻ അവിടെ ശിഷ്യന്മാരോട് കൂടിയിരുന്നു. അത് യഹൂദരുടെ പെസഹ തിരുനാളിനോടടുത്ത സമയമായിരുന്നു. യേശു തലയുയർത്തി നോക്കിയപ്പോൾ അനേകം പേർ തൻ്റെ അടുത്തേക്ക് വരുന്നതായി കണ്ടു. യേശു ഫിലിപ്പോസിനോട് ചോദിച്ചു,
ഇവർക്കെല്ലാവർക്കുമുള്ള അപ്പം നമുക്ക് എവിടെ നിന്ന് കിട്ടും?
അവൻ ഫിലിപ്പോസിനെ പരീക്ഷിക്കാനായിരുന്നു ഈ ചോദ്യം ചോദിച്ചത്. താൻ ചെയ്യാനുള്ളത് യേശു തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഫിലിപ്പോസ് മറുപടി പറഞ്ഞു,
ഇവരിൽ ഓരോരുത്തർക്കും അല്പം അപ്പമെങ്കിലും വാങ്ങാൻ നമ്മളെല്ലാവരും ഒരു മാസം പണിയെടുക്കേണ്ടി വരും.
മറ്റൊരു ശിഷ്യൻ അന്ത്രയാസും അവിടെ ഉണ്ടായിരുന്നു. ശിമോൻ പത്രോസിന്റെ സഹോദരനായിരുന്നു അയാൾ. അന്ത്രയാസ് പറഞ്ഞു,
ഇവിടെ ഒരു കുട്ടിയുടെ കയ്യിൽ ബാർലി കൊണ്ടുള്ള 5 അപ്പവും 2 ചെറിയ മീനുമുണ്ട്. പക്ഷേ ഇത്രയധികം പേർക്ക് അത് തികയില്ല.
യേശു പറഞ്ഞു,
ജനങ്ങളോട് ഇരിക്കാൻ പറയുക.
അതൊരു പുൽമേടായിരുന്നു. 5000 പുരുഷന്മാർ അവിടെ ഇരുന്നിരുന്നു. അപ്പോൾ യേശു അപ്പക്കഷണങ്ങൾ കയ്യിലെടുത്തു. അപ്പം തന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് അവനത് അവിടെ ഇരുന്നവർക്ക് വിളമ്പി. മീനും അവൻ അങ്ങനെ വിളമ്പി. ആളുകൾക്ക് ആവശ്യമുള്ളത്ര അവൻ വിളമ്പി. എല്ലാവർക്കും മതിയാവോളം ഭക്ഷണം കിട്ടി. അവർ തിന്നുകഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു,
അവർ തിന്നാത്ത മീനും അപ്പവും ശേഖരിക്കുക, ഒന്നും വെറുതെ കളയരുത്.
അതിനാൽ ശിഷ്യന്മാർ മിച്ചമുള്ളതെല്ലാം ശേഖരിച്ചു. 5 ബാർലി കൊണ്ടുണ്ടാക്കിയ അപ്പക്കഷണത്തിൽ നിന്നാണ് അവരെല്ലാവരും ഭക്ഷണം കഴിച്ചത്. എന്നാൽ ശിഷ്യന്മാർ 12 കുട്ട നിറയെ ആഹാരം ശേഖരിച്ചു. യേശുവിന്റെ ഈ വീര്യപ്രവൃത്തി ആളുകൾ കണ്ടു. അവർ പറഞ്ഞു,
യഥാർത്ഥത്തിൽ ഇവനാണ് ലോകത്തിലേക്ക് വരുന്ന പ്രവാചകൻ.
തന്നെ ബലമായി രാജാവാക്കണമെന്ന് ആളുകൾ ആഗ്രഹിക്കുന്നതായി യേശു മനസ്സിലാക്കി. യേശുവിനെ ബലമായി പിടിച്ച് രാജാവാക്കാൻ അവർ ആലോചിച്ചു. അതിനാൽ അവൻ ഒറ്റയ്ക്ക് അവിടം വിട്ട് മലയിലേക്ക് പോയി. അന്നു വൈകിട്ട് യേശുവിന്റെ ശിഷ്യന്മാർ ഗലീല കടൽ തീരത്തേക്ക് പോയി. നേരം ഇരുട്ടിയിട്ടും യേശു അവരുടെ അടുത്ത് എത്തിയിരുന്നില്ല. ശിഷ്യന്മാർ ഒരു വഞ്ചിയിൽ കയറി മറുകരയിലുള്ള കഫർണഹൂമിലേക്ക് തിരിച്ചു. കാറ്റ് അതിശക്തമായി വീശിക്കൊണ്ടിരുന്നു. കടലിലെ തിരകൾ വലുതായിക്കൊണ്ടിരുന്നു. അവർ 3-4 നാഴിക കടലിലേക്ക് തുഴഞ്ഞുപോയി. അപ്പോഴവർ യേശുവിനെ കണ്ടു. അവൻ വെള്ളത്തിനു മീതേ കൂടി നടക്കുകയായിരുന്നു. അവൻ അവരുടെ വഞ്ചിയിലേക്ക് നടന്നെടുത്തു. ശിഷ്യന്മാർ ഭയന്നു. പക്ഷേ യേശു അവരോട് പറഞ്ഞു,
ഭയപ്പെടാതെ, ഇത് ഞാനാണ്.
അവൻ ഇത്രയും പറഞ്ഞപ്പോൾ അവനെ വഞ്ചിയിൽ കയറ്റാൻ അവർക്ക് ഉത്സാഹമായി. അപ്പോൾ വഞ്ചി അവർക്കെത്തേണ്ട കരയിലടുത്തു. പിറ്റേന്ന് നേരം പുലർന്നു. ചിലർ മറുകരയിൽ തന്നെ തങ്ങിയിരുന്നു. യേശു വഞ്ചിയിൽ ശിഷ്യന്മാരോടൊത്ത് പോയിരുന്നില്ലെന്ന് അവർക്കറിയാമായിരുന്നു. ശിഷ്യന്മാർ തനിയെ വഞ്ചിയിൽ പോയെന്നും അവർക്കറിയാം. അവിടെയാകെ ഒരു വഞ്ചിയേ ഉണ്ടായിരുന്നുള്ളൂ താനും. പക്ഷേ അപ്പോൾ തിബരിയാസിൽ നിന്നും ഏതാനും വഞ്ചികൾ അവിടെ എത്തി. ജനങ്ങൾ നേരത്തെ ഭക്ഷണം കഴിച്ച സ്ഥലത്തിനടുത്ത് വഞ്ചികൾ വന്നടുത്തു. യേശു നന്ദി പറഞ്ഞതിനു ശേഷം അവർ അപ്പം കഴിച്ചത് അവിടെ വെച്ചായിരുന്നു. യേശുവും ശിഷ്യന്മാരും അവിടെ ഇപ്പോഴില്ലെന്ന് ആളുകൾ മനസ്സിലാക്കി. അതിനാൽ അവർ വഞ്ചികളിൽ കയറി കഫർണഹൂമിലേക്ക് തിരിച്ചു. അവർക്ക് യേശുവിനെ കണ്ടെത്തണമായിരുന്നു. മറുകരയിൽ അവർ യേശുവിനെ കണ്ടു. അവർ അവനോട് ചോദിച്ചു,
ഗുരു, അങ്ങ് എപ്പോഴാണ് ഇവിടെ എത്തിയത്?
യേശു മറുപടി പറഞ്ഞു,
എന്തിനാണ് നിങ്ങൾ എന്നെ തിരയുന്നത്? എന്റെ ശക്തി തെളിയിക്കാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടാണോ നിങ്ങൾ വന്നത്? അല്ല, ഞാൻ സത്യമായി നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് എന്നെ തിരയുന്നത്. ഭൂമിയിലെ ഭക്ഷണം നശ്വരമാണ്, അതിനാൽ അതിനായി ശ്രമിക്കരുത്. എന്നാൽ നന്നായി നിലനിൽക്കുന്നതും നിത്യജീവൻ നൽകുന്നതുമായ ആഹാരത്തിനായി ശ്രമിക്കൂ. മനുഷ്യപുത്രൻ നിങ്ങൾക്ക് ആ ഭക്ഷണം നൽകും. താൻ മനുഷ്യപുത്രനോടൊത്തുണ്ടെന്ന് പിതാവായ ദൈവം സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞു.
ആളുകൾ യേശുവിനോട് ചോദിച്ചു,
ദൈവം ഇഷ്ടപ്പെടുന്ന ഏതൊക്കെ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യണം?
യേശു മറുപടി പറഞ്ഞു,
ദൈവം ആവശ്യപ്പെടുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ദൈവം അയച്ചവനിൽ വിശ്വസിക്കുകയാണ് അവനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്.
അതുകൊണ്ട് ആളുകൾ ചോദിച്ചു,
നിന്നെ ദൈവം അയച്ചതാണെന്ന് തെളിയിക്കാൻ എന്തത്ഭുത പ്രവൃത്തി നീ ചെയ്യും? ഒരത്ഭുത പ്രവൃത്തി ഞങ്ങളെ കാണിച്ചാൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കാം. നീ എന്തു ചെയ്യും? ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ വെച്ചു ഭക്ഷിക്കാൻ ദൈവം മന്ന കൊടുത്തു. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവർക്ക് കഴിക്കാൻ ദൈവം സ്വർഗത്തിൽ നിന്നും അപ്പം കൊടുത്തു.
യേശു പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യമായി പറയാം, നിങ്ങൾക്ക് സ്വർഗീയ ഭക്ഷണം തന്നത് മോശയല്ല, എന്നാൽ എന്റെ പിതാവ് സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥമായ അപ്പം നൽകുന്നു. എന്താണ് ദൈവത്തിന്റെ അപ്പം? സ്വർഗത്തിൽ നിന്ന് വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതാണ് ദൈവത്തിന്റെ അപ്പം.
ആളുകൾ പറഞ്ഞു,
പ്രഭോ, ഞങ്ങൾക്ക് ആ അപ്പം എപ്പോഴും തന്നാലും.
അപ്പോൾ യേശു പറഞ്ഞു,
ഞാനാണ് ജീവൻ നൽകുന്ന അപ്പം. എന്നിലേക്ക് വരുന്നവന് ഒരിക്കലും വിശക്കില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയുമില്ല. എന്നെ കണ്ടിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. എനിക്ക് പിതാവ് തരുന്നവൻ എന്നിലേക്ക് വരും, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ കൈവെടിയുകയുമില്ല. ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത് ചെയ്യാൻ ഞാൻ സ്വർഗത്തിൽ നിന്നും താഴേക്ക് വന്നു. എനിക്ക് വേണ്ടത് ചെയ്യാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ദൈവം എനിക്ക് തന്നിരിക്കുന്നവരൊന്നും എനിക്ക് നഷ്ടമാകരുത്. അവസാന നാളിൽ ഞാൻ അവരെ ഉയർത്തണം. എന്നെ അയച്ചവൻ ഞാൻ അങ്ങനെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും. അയാളെ അന്ത്യദിനത്തിൽ ഞാൻ ഉയർത്തും. എന്റെ പിതാവിന്റെ ഇഷ്ടം അതാണ്.
യഹൂദർ യേശുവിനെ പറ്റി മുറുമുറുക്കാൻ തുടങ്ങി.
ഞാൻ സ്വർഗത്തിൽ നിന്നും താഴേക്കിറങ്ങി വന്ന അപ്പമാണ്
എന്ന് യേശു പറഞ്ഞതുകൊണ്ടാണവർ അവനെതിരെ മുറുമുറുത്തത്. യഹൂദർ പറഞ്ഞു,
ഇവനാണ് യേശു, അവന്റെ അപ്പനമ്മമാരെ നമുക്കറിയാം. അവൻ യോസേഫിന്റെ മകൻ മാത്രം, പിന്നെ എങ്ങനെ ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് എന്ന് അവന് പറയാൻ കഴിയും?
പക്ഷേ യേശു പറഞ്ഞു,
മുറുമുറുക്കേണ്ട, പിതാവാണ് എന്നെ അയച്ചത്. അവൻ തന്നെയാണ് ആളുകളെ എന്റെ അടുത്തേക്ക് ആകർഷിക്കുന്നതും. അവസാന ദിവസത്തിൽ ഞാൻ അവരെ ഉയർത്തും. പിതാവ് ആകർഷിക്കാത്തവന് എന്റെ അടുത്തെത്താൻ കഴിയുകയില്ല. പ്രവാചകർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവം എല്ലാവരെയും പഠിപ്പിക്കും. ആളുകൾ പിതാവിനെ ശ്രവിക്കുകയും അവനിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. അപ്പോൾ അവർ എന്റെ അടുത്തെത്തും. ആരും പിതാവിനെ കണ്ടിട്ടില്ല, അവനിൽ നിന്നും വന്നവൻ മാത്രമാണ് പിതാവിനെ കണ്ടിട്ടുള്ളത്. അവൻ പിതാവിനെ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് സത്യമായി പറയട്ടെ, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവൻ തരുന്ന അപ്പമാകുന്നു. മരുഭൂമിയിൽ വച്ച് ദൈവം കൊടുത്ത മന്ന നിങ്ങളുടെ പൂർവികർ കഴിച്ചു, എന്നിട്ടും അവർ മരിച്ചു. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ആ അപ്പം ഞാനാകുന്നു. അത് തിന്നുന്നവന് മരണമില്ല. സ്വർഗത്തിൽ നിന്നും വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു. ആ അപ്പം തിന്നുന്നവന് നിത്യജീവനുണ്ട്. ആ അപ്പം എന്റെ ശരീരമാണ്. ലോകർക്ക് ജീവൻ ലഭിക്കും വിധം ഞാൻ എന്റെ ശരീരം നൽകും.
അപ്പോൾ യഹൂദർ പരസ്പരം തർക്കിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു,
ഇയാൾക്കെങ്ങനെ സ്വന്തം ശരീരം നമുക്ക് ഭക്ഷിക്കാൻ തരാൻ കഴിയും?
യേശു പറഞ്ഞു,
ഞാൻ നിങ്ങളോട് സത്യമായി പറയാം, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം തിന്നണം, അവന്റെ രക്തം നിങ്ങൾ കുടിക്കണം, അല്ലെങ്കിൽ നിങ്ങളിൽ ജീവൻ ഉണ്ടായിരിക്കേയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ടായിരിക്കും. അവനെ ഞാൻ അന്ത്യനാളിൽ ഉയർപ്പിക്കും. എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവും. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിൽ ജീവിക്കും, ഞാൻ അയാളിലും ജീവിക്കും. പിതാവ് എന്നെ അയച്ചു, പിതാവ് ജീവിക്കുകയും അവൻ മൂലം ഞാനും ജീവിക്കുകയും ചെയ്യുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ എന്നാൽ ജീവിക്കും. മരുഭൂമിയിൽ നമ്മുടെ പിതാക്കൾ ഭക്ഷിച്ച അപ്പം പോലെ അല്ല ഞാൻ. അവർ ആ അപ്പം തിന്നു, എന്നിട്ടും അവർ മരിച്ചു. ഞാൻ സ്വർഗത്തിൽ നിന്നും വന്ന അപ്പമാണ്, അത് തിന്നുന്നവന് നിത്യജീവൻ ലഭിക്കും.
കഫർണഹൂമിലുള്ള യഹൂദ പള്ളിയിൽ പഠിപ്പിക്കവെയാണ് യേശു ഇതെല്ലാം പറഞ്ഞത്. യേശുവിന്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. അവരിൽ വളരെ പേർ പിറുപിറുക്കുകയായിരുന്നു.
ഇതൊരു വിഷമം പിടിച്ച ഉപദേശമാണ്, ഇത് ഉൾക്കൊള്ളാൻ ആരെ കൊണ്ട് കഴിയും?
തന്റെ ശിഷ്യന്മാർ ഇതേപ്പറ്റി പരാതി പറയുന്നുണ്ടെന്ന് യേശു മനസ്സിലാക്കി. അതിനാൽ യേശു പറഞ്ഞു,
ഈ ഉപദേശം നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ? അപ്പോൾ മനുഷ്യപുത്രൻ അവൻ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ശരീരത്തിന് ഒന്നും നേടാൻ കഴിയുകയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവാണ്, ഇവ ജീവൻ നൽകുന്നു. പക്ഷേ നിങ്ങളിൽ ചിലർ വിശ്വസിക്കുന്നില്ല.
യേശുവിന് വിശ്വസിക്കാത്തവരെ മനസ്സിലായിരുന്നു. ആദ്യം മുതൽക്ക് തന്നെ അവനിതറിയാമായിരുന്നു. തനിക്കെതിരെ വിശ്വാസവഞ്ചന ചെയ്യുന്നവനെയും അവൻ അറിയാമായിരുന്നു. യേശു പറഞ്ഞു,
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ അടുത്ത് വരാൻ പിതാവ് അനുവദിക്കാത്തവൻ എന്റെ അടുത്തെത്തില്ല.
യേശു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെയധികം ശിഷ്യന്മാർ അവനെ വിട്ടുപോയി. പിന്നീട് അവർ അവന്റെ അനുയായികളായില്ല. യേശു തന്റെ 12 അപ്പസ്തലന്മാരോടും പറഞ്ഞു,
നിങ്ങളും എന്നെ വിട്ടുപോകുന്നോ?
ശിമോൻ പത്രോസ് മറുപടി പറഞ്ഞു,
കർത്താവേ, ഞങ്ങൾ എവിടെ പോകും? നിത്യജീവൻ തരുന്ന വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു. നീ ദൈവത്തിന്റെ പരിശുദ്ധനാണെന്ന് ഞങ്ങൾ അറിയുന്നു.
അപ്പോൾ യേശു മറുപടി പറഞ്ഞു,
ഞാൻ നിങ്ങളെ 12 പേരെ തിരഞ്ഞെടുത്തു, പക്ഷേ നിങ്ങളിൽ ഒരുവൻ പിശാചാണ്.
യേശു ശിമോൻ ഇസ്കരിയോത്താവിന്റെ പുത്രൻ യൂദയെപ്പറ്റിയായിരുന്നു സംസാരിച്ചത്. യൂദ 12 അപ്പസ്തലന്മാരിൽ ഒരുവനായിരുന്നു. പക്ഷേ അവൻ പിന്നീട് യേശുവിനെതിരെ തിരിഞ്ഞു.